ഇനി നാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഈ വിഷയത്തെ വിഭജിച്ച് പഠിക്കുവാൻ നാം തുടങ്ങുകയാണ്. ആദ്യമായി പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. ദൈവത്തിന്റെ ഏത് പ്രവർത്തനങ്ങളിലും ദൈവീക തൃത്വത്തിന്റെ സഹകരണം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. പൊതുവായി പറഞ്ഞാൽ ദൈവീക തൃത്വത്തിന്റെ പ്രവർത്തനം വിവരണമാണ്. ദൈവീക പ്രവർത്തനത്തിൽ എന്തിനെയെങ്കിലും ഉളവാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം പിതാവിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. ഇതിനെ ആധികാരിക ശക്തി എന്ന് പറയുന്നു. അവയെ ക്രമീകരിക്കുന്നത് പുത്രനാണ്. അവയെ കാര്യനിർവഹണ ശക്തി എന്നും ഒരു വസ്തുതയെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ജീവദായക ശക്തി അഥവാ ഊർജദായക ശക്തി എന്നും അറിയപ്പെടുന്നു. 1 കൊരിന്ത്യർ 8:6, യോഹന്നാൻ 1:1-3, സങ്കീർത്തനങ്ങൾ 33:6, റോമർ 13:36, ഇയോബ് 33:4. വിശുദ്ധ തിരുവെഴുത്ത് ആദിയോടന്തം പരിശുദ്ധാത്മാവിനെ പ്രവർത്തന നിരതനായ ഒരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തവും സംക്ഷിപ്തവുമായ ഒരു വിവരണം നൽകുവാൻ ആരാലും സാധ്യമല്ല. അത് അത്രമാത്രം ബഹുലമാണ്. തിരുവെഴുത്തിന്റെ ആദ്യ പേജിൽ കർമ്മനിരതനായി ചിത്രീകരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ അതിന്റെ അവസാന പേജിൽ പിന്നെയും പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന അവിടുന്ന് പ്രവർത്തനമൂർത്തിയാണ്. ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അവിടുത്തെ ആത്മാവിനാലാണ് ചെയ്തിട്ടുള്ളത് എന്നതിന് ഒരു സന്ദേഹവുമില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് അതുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനം പഴയ നിയമത്തിൽ, ക്രിസ്തുവിൽ, പുതിയ നിയമത്തിൽ എന്നിങ്ങനെ വിഭജിച്ച് പഠിക്കുന്നത് പ്രയോജനം എന്ന് കരുതുന്നത്. ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പഴയ നിയമത്തിൽ. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് 88 പ്രസ്താവനകളെങ്കിലും കുറഞ്ഞതായിട്ടുണ്ട്. മോശയിക പഞ്ചഗ്രന്ഥത്തിൽ 24 പ്രാവശ്യം, ന്യായാധിപന്മാരിൽ 7 പ്രാവശ്യം, സങ്കീർത്തനങ്ങളിൽ 6, യെശയ്യാവിൽ 13, യെഹിസ്കേലിൽ 15, മറ്റു പുസ്തകങ്ങളിൽ 23. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ആത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റി പ്രസ്താവിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ വിവിധ നിലകളിലായി വിഭജിച്ച് പഠിക്കുന്നതിന് സാധിക്കും. 1, സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ. അഖിലാണ്ടത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചതിൽ ദൈവീക തൃത്വത്തിലെ 3 വ്യക്തികൾക്കും അവരവരുടെ പങ്ക് ഉണ്ടായിരുന്നതായി കാണാം. പിതാവിന്റെ പങ്ക് 1:1, പുത്രന്റെ പങ്ക് 1:16, പരിശുദ്ധാത്മാവിന്റെ പങ്ക് 1:2, സങ്കീർത്തനം 33:6, ഇയോബ് 33:4, 26:12-13, സങ്കീർത്തനങ്ങൾ 104:30. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവെഴുത്തിൽ നൽകുന്ന ആദ്യ ചിത്രം പാഴും ശൂന്യവുമായി തീർന്ന അഖിലാണ്ടത്തിന് രൂപം നൽകുന്നതിന് വേണ്ടി മുട്ടയുടെ മീതെ പൊരുന്നിരിക്കുന്ന ഒരു പക്ഷിയെപ്പോലെ വെള്ളത്തിന്മീതെ പരിവർത്തിക്കുന്നതായിട്ടാണ്. 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നും 1:2, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ആയി തീർന്നു എന്നുള്ളതാണ് മൂലഭാഷയിൽ നിന്നുള്ള ശരിയായ വിവർത്തനം എന്ന് കാണുന്നു. ഈ രണ്ട് വാക്യങ്ങളുടെ ഇടയിൽ എന്തുമാത്രം കാലഘട്ടം നീണ്ടുപോയി എന്ന് പറയുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. സൃഷ്ടിപ്പിനും പാഴും ശൂന്യവുമായി തീർന്ന അവസ്ഥയ്ക്കുമിടയിലുള്ള കാലഘട്ടത്തെ കുറിച്ചുള്ള പഠനത്തിന് വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ള സിദ്ധാന്തത്തെയാണ് ഗ്യാപ് തിയറി എന്നറിയപ്പെടുന്നത്. ഭൂമി ഇന്നത്തെ നിലയിൽ രൂപപ്പെട്ടത് പരിശുദ്ധാത്മാവ് പാഴും ശൂന്യവുമായി കിടന്ന അവസ്ഥയുടെ മീതെ പ്രവർത്തിച്ചതിനാലാണ്. യോബ് 26:13 വായിക്കുമ്പോൾ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ വിരിച്ചതും ആകാശം ശോഭിക്കുന്നതും ആത്മപ്രവർത്തനത്താലാണ് എന്ന് കാണാം. ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നതും ജീവൻ ഉളവാക്കുന്നതും അഖിലാണ്ടത്തിന്റെ നിലനിൽപ്പ് തന്നെയും ആത്മാവിന്റെ പ്രവർത്തനത്താലാണെന്ന് തിരുവെഴുത്ത് സാക്ഷിക്കുന്നു. സങ്കീർത്തനം 104:29-30, യെശയ്യാവ് 40:7, പ്രവൃത്തി 17:28. ആത്മാവ് പുതുക്കുന്ന പുതുക്കത്തിന്റെ ആത്മാവാണ്, മരണത്തിലൂടെ ജീവനിലേക്ക് നയിക്കുന്ന ആത്മാവ്. റെവറൻഡ് ഫ്രെഡറിക് ഡബ്ല്യു ഫാർ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: പ്രാരംഭത്തിൽ അഖിലാണ്ട സൃഷ്ടിപ്പിൽ വെളിപ്പെട്ടതുപോലെ തന്നെയുള്ള ദൈവിക ശക്തിയുടെ നിശ്ചയവും അത്ഭുതകരവുമായ പ്രദർശനമാണ് ഇന്നത്തെ അവസ്ഥയിൽ അഖിലാണ്ടത്തെ നിലനിർത്തുന്നതിൽ വെളിപ്പെടുന്നത്. യാതൊരുവിധ ഉരസലുകളോ കുലുക്കങ്ങളോ കൊടും വിപത്തുകളോ ഉളവാക്കാതെ അതതിൻ്റെ പ്രവണപഥത്തിൽ സങ്കൽപ്പിക്കുവാൻ പോലും കഴിയാത്ത വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാനലോകത്തിലെ അസംഖ്യം ഗോളങ്ങളുടെ സങ്കീർണമായ ചിട്ട മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ അസാധ്യമാണ്. പാപവും മരണവും ഭൂമിയിൽ അവയുടെ വാസസ്ഥാനം കണ്ടെത്തിയെങ്കിലും ഭൂമിയുടെ നിലനിൽപ്പിന് ഒരാന്തമുണ്ടായിട്ടില്ല. നിത്യവും അനുഗ്രഹീതവുമായ ഒരു രക്ഷ ഉളവാകേണ്ടതിന് വേണ്ടിയുള്ള ഒരു ഉദ്ധാരണത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഭൂമിക്ക് ഒരു അഗ്നി സ്നാനമോ ജലസ്നാനമോ ഉണ്ടായേക്കാം, പക്ഷേ ഈ ഭൂമി നിത്യമായി നിലനിൽക്കും. സഭാപ്രസംഗി 1:4, ദൈവത്തിന്റെ സംരക്ഷണ ശക്തിയുടെ ഓർമ്മസ്തംഭങ്ങളായി പുതുവാന ഭൂമികൾ നിത്യതയോളം നിലനിൽക്കുക തന്നെ ചെയ്യും. യെശയ്യാവ് 66:22. മനുഷ്യരോടുള്ള ബന്ധത്തിൽ പൊതുവായി ആത്മാവിന്റെ പ്രവർത്തനം. മനുഷ്യൻ ദൈവസൃഷ്ടിയുടെ ഒരു ഭാഗമെന്ന നിലയിൽ പരിശുദ്ധാത്മാവും മനുഷ്യനുമായുള്ള ബന്ധം അവിടുത്തേക്ക് സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തിന് സമമാണ്. എന്നാൽ ദൈവിക സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്ന ദൈവിക സൃഷ്ടിപ്പിന്റെ സൂത്രവാക്യം വ്യത്യാസപ്പെട്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. 1:26, കേവലം മണ്ണിന്റെയും ജലത്തിന്റെയും സങ്കരമല്ലാതെ അലൗകികമായ യാതൊന്നും മനുഷ്യനിലില്ല. അവൻ ജന്തുലോകത്തിന്റെ തലവനായ ഇരുകാലി മൃഗമാണെന്ന് വാദിക്കുന്ന താർക്കികന്മാരുടെ ചിന്താഗതികളെ കടപുഴകി എറിഞ്ഞുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ജ്ഞാനസമ്പൂർണനായി ദൈവിക ജീവന്റെ അവകാശിയായി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യനെന്ന് തിരുവെഴുത്ത് സാക്ഷിക്കുന്നു. മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനിലുള്ള ജ്ഞാനത്തിന്റെയും ആത്മീയ വശത്തിന്റെയും ഉറവിടം പരിശുദ്ധാത്മാവാണ്. ഇയ്യോബ് 35:10-11, സംഖ്യ 11:17-29, ന്യായാധിപന്മാർ 3:10, 1 ശമൂവേൽ 16:13-14, മനുഷ്യൻ മൃഗത്തെക്കാൾ ഉപരിയായി ഒരു മനസ്സും പ്രത്യേക ജ്ഞാനവും ഉണ്ടെന്ന് മാത്രമല്ല, അവൻ ദൈവിക സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മീക ജീവി കൂടിയാണ്. മനുഷ്യന്റെ അത്യുന്നത പ്രകൃതിയും നിലയും പാപനിമിത്തം തകർക്കപ്പെട്ട് അവൻ ബലഹീനനും പാപത്തിന്റെ അടിമയും ആയിത്തീർന്നു എന്നത് വാസ്തവം തന്നെ. പാപം ചെയ്ത് വീണുപോകുകയും പരദീസയ്ക്ക് പുറത്താക്കപ്പെടുകയും ചെയ്ത മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ ആദ്യമായി നാം കാണുന്ന വസ്തുത 6:3 ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും തൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവയെ അനുദപിച്ചുവെന്നും നാം അവിടെ വായിക്കും. അതവന്റെ ഹൃദയത്തിൽ ദുഃഖമായി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചു. ഈ ഘട്ടത്തിൽ നാം വായിക്കുന്ന അപ്പോൾ യഹോവ മനുഷ്യനിൽ ദൈവാത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറയുന്നതായിട്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് പാപിയായ മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് അവിടുത്തെ ലക്ഷ്യം. അന്നും ഇന്നും പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് അവിശ്വാസികളോട് വ്യക്തമായി വാദിച്ച ശേഷമേ ന്യായവിധി അയക്കുകയുള്ളൂ. നോഹയുടെ കാലത്ത് ജനത്തിന് വഷളത്വം പെരുകിയപ്പോൾ ദൈവാത്മാവ് നോഹയിലൂടെ ജനത്തോട് വാദിച്ചുകൊണ്ടിരുന്നതായി കാണുന്നു. പരിശുദ്ധാത്മ പ്രവർത്തനം വ്യക്തിപരമായ ജീവിതത്തിൽ തന്റെ ജനത്തെ നടത്തുവാനായി പഴയ നിയമകാലത്തും ദൈവം തന്റെ ആത്മാവിനെ നൽകിയിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 143:10. ഭക്തനായ ദാവീദ് രാജാവിന്റെ പ്രാർത്ഥന ആത്മീയ നടത്തിപ്പ് ഉണ്ടായിട്ടാണല്ലോ എന്ന് നമുക്ക് വ്യക്തമാണ്. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തുവെന്ന് നെഹെമ്യാപ്രവചനം 9:20 വാക്യത്തിൽ നാം വായിക്കുന്നു. ഒരു പ്രത്യേക വ്യക്തിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യമായി നാം കാണുന്നത് യോസഫിനെ കുറിച്ചുള്ള ഫറവോ രാജാവിന്റെ പ്രസ്താവനയിലാണ്. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. 41:38. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികമായി പറഞ്ഞിരിക്കുന്നത് ദൈവജനമായി ഇസ്രായേലിന്റെ നേതൃത്വ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരിൽ ദൈവം അവരെ തെരഞ്ഞെടുത്ത നിശ്ചിത ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുന്നതിന് ശക്തിദായക ആത്മാവായി പ്രവർത്തിക്കുന്ന അവിടുത്തെ പ്രവർത്തനത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ നിവാസ സ്ഥാനമായ സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങൾ പണിയുവാൻ ബസസേലിന്റെയും അഹോലിയാബിന്റെയും മേൽ ആത്മാവ് ഞാൻ ആത്മാവായി ഇറങ്ങി വസിച്ചു എന്ന് പുറപ്പാട് 28:2-3, 38:30-35 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ശിംശോന്റെ മേലും ഒത്നിയേലിന്റെ മേലും ഗിദയോന്റെ മേലും ഇത്താഹിന്റെ മേലും ദബോരയുടെ മേലും അമാനുഷിക ശക്തി നൽകിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചതായി അവരെ ഇസ്രായേലിന്റെ ന്യായപാലനം ചെയ്യുന്നതിനായി ശക്തീകരിച്ചതായി നാം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 14:6 19:15 15:14-15 3:10 6:34 11:29 4:5 ഇവിടെയെല്ലാം ഇത് നമുക്ക് തുടർമാനമായി വായിക്കുവാൻ കഴിയും. ഇസ്രായേലിനെ ഭരിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത തന്റെ വീരന്മാരെ അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിച്ചതിന് മതിയായ ഉദാഹരണങ്ങൾ ആണ് മോശയും 70 മൂപ്പന്മാരുടെയും അനുഭവങ്ങൾ. സംഖ്യ 17:11-16 വാക്യങ്ങൾ. യോശുവയുടെ മേൽ ദൈവാത്മാവിന്റെ വ്യാപാരം. സംഖ്യാപുസ്തകം 27:8-21 വാക്യങ്ങൾ. ശൗലിന്റെ മേൽ 1 Samuel 10:6-10 വാക്യങ്ങൾ. ദാവീദിന്റെ മേൽ 2 Samuel 23:2 വാക്യം. 1 Samuel 28:12 വാക്യം. സങ്കീർത്തനം 31:10-11. ബാബിലോണി ആക്രമണത്താൽ തകർക്കപ്പെട്ട യെരുശലേം ദേവാലയം പുതുക്കി പണിയുവാൻ ജനം ആത്മാവിനാൽ പുതുശക്തി പ്രാപിച്ചുവെന്ന് സക്കറിയാവ് 4:6 നാം വായിക്കുന്നു. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പരിശുദ്ധാത്മ പ്രവർത്തനം തിരുവചനത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വളരെ ശ്രദ്ധകരമായ ഒരു പ്രവർത്തനമാണ് ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനും അത് രേഖപ്പെടുത്തുന്നതിനും തന്റെ വിശുദ്ധ പ്രവാചകന്മാരിലും ദാസന്മാരിലും കൂടി പ്രവർത്തിച്ച പ്രവർത്തനം. എങ്കിലും ഞാൻ യാക്കോബിനോട് അവന്റെ അതിക്രമവും ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് മീഖ 3:8 നാം വായിക്കുന്നത് പഴയ നിയമ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ പറയുവാൻ കഴിയുമായിരുന്ന അനുഭവ സാക്ഷ്യമാണ്. എക്സ്ക്യൂസ് മീ, ദൈവത്തിന്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ തിരുവചനത്തിന്റെ ഗ്രന്ഥ കർത്താവ് എന്ന് ഇയ്യോബിന്റെ പുസ്തകം 32:8 വാക്യവും സദൃശ്യ വാക്യങ്ങൾ 20:27 വാക്യവും രണ്ട് പത്രോസ് ഒന്നിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളും വ്യക്തമാക്കുന്നു. പ്രവാചകന്മാർ ദൈവത്തിൽ നിന്നും ദൂത് പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിച്ച ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്തു, ആത്മാവിനെ നൽകി, ആത്മാവിനെ എൻ്റെ മേലാക്കി, ആത്മാവിനാൽ നിറഞ്ഞു എന്നിങ്ങനെയാണ് പ്രവാചകന്മാർ അവരുടെ ശക്തിയുടെ രഹസ്യത്തെക്കുറിച്ച് സാക്ഷിക്കുന്നത്. പ്രവാചകന്മാരുടെ ജീവിതവും സന്ദേശവും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായി എസ്കേൽ പ്രവാചകന്റെ അനുഭവത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എസ്കേൽ പറയുന്നത്, ആത്മാവ് എന്നിൽ വന്നു, 2:2, ആത്മാവെന്നെ നിവർന്നു നിൽക്കുമാറാക്കി, 3:24, യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണു, 11:5, യഹോവയുടെ ആത്മാവ് എന്നോട് കൽപ്പിച്ചു, 11:5, ആത്മാവിനെ എടുത്തു, 3:12, ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി, 3:14, 11:43, ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തി, 8:3, ആത്മാവിനെ എടുത്ത് കൽവേദേശത്ത് കൊണ്ടുചെന്നു, 11:24, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരകളുടെ നടുവിൽ നിർത്തി, 37:1. പ്രവചനങ്ങൾ ആദ്യോടെന്തും പരിശോധിച്ചാൽ കൂടെ കൂടെ കാണുവാൻ കഴിയുന്ന ഒരു പദപ്രയോഗമാണ് യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ എന്നുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി പ്രവാചകന്റെ മേൽ വന്നിട്ട് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള സന്ദേശം അവനിലൂടെ സംസാരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടുത്തെ ആത്മാവിനാൽ ആണ് ദൈവം സ്വന്തം ജനത്തോട് ഇടപെടുന്നത്. പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ച് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന പ്രത്യേകം ശ്രദ്ധേയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയ തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 2 തിമൊഥെയോസ് 3:16, 2 പത്രോസ് 1:20-21, സൃഷ്ടി നടത്തിയ വചനവും ആത്മാവും തമ്മിൽ അഭേദ്യമായിരിക്കുന്നത് പോലെ നിത്യവചനവും നിത്യാത്മാവും അഭേദ്യങ്ങളാണ്. 1:2-3, 33:6. ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. നേരത്തെ വിവരിച്ച നിലയിലുള്ള പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങൾ പഴയ നിയമത്തിൽ നാം കാണുന്നുവെങ്കിലും ആത്മാവിന്റെ ശക്തിമത്തും പൊതുവായതുമായ പ്രവർത്തനം കേവലം ഒരു ഭാവി അനുഗ്രഹമായിട്ടാണ് പഴയ നിയമം ചിത്രീകരിക്കുന്നത്. അതിൻ്റെ ശേഷമോ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ 2:28-29. പഴയ നിയമകാലത്തെ പോലെ നേതാക്കന്മാരുടെ മേൽ മാത്രമല്ല, ചില പ്രത്യേക സമയത്തേക്ക് വേണ്ടി മാത്രമല്ല, പ്രത്യുത ഈ പെന്തക്കോസിന്റെ പുതിയ യുഗത്തിൽ ദൈവകരങ്ങളിൽ തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുവാനും വ്യവസ്ഥ പാലിക്കുവാനും തയ്യാറാകുന്ന എല്ലാ ദൈവജനത്തിന്റെ മേലും ആത്മാവ് പകരപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 5:32, എല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം എന്നത് പുതിയ നിയമ വിശ്വാസികളോടുള്ള കൽപ്പനയാണ്. എഫേസ്യർ 5:18, തന്നോട് യാചിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ധാരാളമായി നൽകും എന്നത് ഇന്നത്തേക്കുള്ള ദൈവിക വാക്തത്വമാണ്. പഴയ നിയമകാലത്ത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രത്യേക വ്യക്തികളിൽ മാത്രം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ പുതിയ നിയമകാലത്ത് അവിടുന്ന് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ മൊത്തമായും അതിലെ ഓരോ അവയവങ്ങളിലുമാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേക വ്യക്തികളിലും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലും എന്ന രണ്ട് പദപ്രയോഗങ്ങളാണ് രണ്ട് യുഗങ്ങളിലെ പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസത്തെ കുറിക്കുന്ന വസ്തുതകൾ. ക്രിസ്തുവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നുള്ള ഒരു പ്രത്യേക പ്രവൃത്തിയാണ് ഈ യുഗത്തിൽ പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നത്. ക്രിസ്തു പൂർണതയിൽ വെളിപ്പെട്ട ശേഷമേ പരിശുദ്ധാത്മാവിന് അത് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ രണ്ട് കാലഘട്ടങ്ങളിലുമുള്ള ആത്മപ്രവർത്തനത്തിന്റെ വ്യത്യാസം വെളിപ്പെടുത്തുന്ന മറ്റൊരു വസ്തുതയാണ് മൂലഭാഷയായ ഗ്രീക്കിലെ രണ്ട് പ്രത്യേക ഗതിപ്രയോഗങ്ങൾ എപി എൻ. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ ആവസിച്ചപ്പോൾ, പുതിയ നിയമകാലത്ത് അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ ഉള്ളിൽ അധിവസിക്കുന്നവനാണ്. പുതിയ നിയമകാലത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. പഴയ നിയമത്തിൽ വന്നും പോയും നിന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് ആത്മാവിന് ഉണ്ടായിരുന്നത്. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ക്രിസ്തുവിൽ എന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതം ആദ്യ അവസാനം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഉച്ചബന്ധത്തിലായിരുന്നു. ക്രിസ്തു എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന മൂലഭാഷയായ എബ്രായ ഭാഷയിലെ മസീഹ എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. അഭിഷിക്തൻ എന്ന ആണ് ആ പദത്തിന്റെ അർത്ഥം. യേശുവിന്റെ ശുശ്രൂഷ ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കു തന്നെയായിരുന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തോടും ശുശ്രൂഷയോടുമുള്ള ബന്ധത്തിൽ താഴെ വരുന്ന രംഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തനം പ്രത്യേകാൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ കന്യക ജനനത്തിൽ പരിശുദ്ധാത്മാവിനെ ജീവിപ്പിക്കുന്ന ശക്തിയിലാണ് ക്രിസ്തു കന്യക മറിയയുടെ ഉദരത്തിൽ ഉരുവായതും ഒരു മനുഷ്യ ശരീരം പ്രാപിച്ചതും. യേശു കർത്താവിന്റെ വംശാവലിയെ കുറിച്ച് വിവരിക്കുന്ന മത്തായി സുവിശേഷകൻ യേശുവിന്റെ ജനനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. മത്തായി 1:18. അതിനോട് ചേർന്ന് യോസഫിനോടുള്ള ഗബ്രിയേൽ ദൂതന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. 1:20. ഈ അത്ഭുതം നടക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രമായ മറിയയോട് ദൂതൻ പറയുന്ന വാക്കുകൾ ഈ വസ്തുതയെ കുറെ കൂടി വ്യക്തമാക്കുന്നതാണ്. ചരിത്രത്തിനും ശാസ്ത്രത്തിനും നിരക്കാത്തതായ ഒരു വസ്തുത തന്നിൽ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് ദൂതനിൽ നിന്നും അറിഞ്ഞ മറിയ ആശ്ചര്യപരതന്ത്രിയായി, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് 1:35. യേശു കർത്താവിന് ഒരു മാനുഷിക പിതാവ് ഇല്ലായിരുന്നു എന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ കൂടിയായിരുന്നു. മത്തായി 1:22, യെശയ്യാവ് 7:14. ഈ അത്ഭുത സംഭവം കർത്താവ് തന്റെ ജനത്തിന് നൽകിയ ഒരു അടയാളമായിരുന്നു. യേശുവിന്റെ ജനനം ശാസ്ത്രീയമായി വിവരിപ്പാൻ അസാധ്യമായി. കന്യക മറിയയുടെ ഗർഭപാത്രത്തിൽ ശാസ്ത്രത്തിന് അതീതമായി പരിശുദ്ധാത്മാവ് നടത്തിയ സൃഷ്ടിപരമായ അത്ഭുത പ്രതിഭാസമാണ്. യേശു കർത്താവിന്റെ വളർച്ചയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശ്രദ്ധിക്കൂ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് ലൂക്കോസ് 2:40 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇശായിയുടെ കുറ്റിയിൽ നിന്നും പുറപ്പെട്ട മുള, അവന്റെ വേരുകളിൽ നിന്നും പുറപ്പെട്ട കൊമ്പ് ഇളയ തൈ പോലെയും യഹോവയുടെ മുൻപാകെ വളർന്നു. ആദ്യം മുതൽ തന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വസിച്ചു. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. നിർജ്ജന സ്ഥലത്ത് ഏകാന്തതയിൽ വളർന്ന ഒരു വൃക്ഷമായിരുന്നുവെങ്കിലും അവരുടെ ശക്തി മറച്ചു വെക്കുക സാധ്യമായിരുന്നില്ല. യെശയ്യാവ് 11:1-3 വാക്യങ്ങൾ. യേശു കർത്താവിന്റെ സ്നാന സമയത്ത് ആത്മാവിന്റെ പ്രത്യേക പ്രവർത്തനം ശ്രദ്ധിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത, യേശു കർത്താവിന്റെ സ്നാന സമയത്ത് പ്രാവ് രൂപത്തിൽ ഇറങ്ങി വന്നു യേശുവിനെ തന്റെ പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്നതായിട്ടാണ്. ഈ വസ്തുത 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 3:16-17, മർക്കോസ് 1:10-11, ലൂക്കോസ് 3:21-22, യോഹന്നാൻ 1:32-33. അങ്ങനെ പിതാവായ ദൈവം തന്റെ പരിശുദ്ധ പുത്രനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. പ്രവൃത്തി 10:38. ആ വിധത്തിൽ യേശു കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പിതാവായ ദൈവം തന്റെ അംഗീകാരത്തിന്റെ മുദ്ര തന്റെ പുത്രന് മേൽ പരസ്യമായി കുത്തി. യോഹന്നാൻ 6:27. യഹൂദന്മാരുടെ ഇടയിൽ സർവ്വസാധാരണമായ ഒരു ചടങ്ങായിരുന്നു തൈലത്താലുള്ള അഭിഷേകം. ഒരു വ്യക്തി ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്ന സന്ദർഭമാണത്. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി ദൈവം അവനെ വേർതിരിച്ചു എന്നും ആ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ശക്തി ദൈവം അവന് പകർന്നു കൊടുക്കുമെന്നുമാണ് അതിന്റെ അർത്ഥം. അങ്ങനെ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് കയറി യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവനെ അഭിഷേകം ചെയ്ത നിമിഷം മുതൽ അളവുകൂടാത്ത ശക്തിയിൽ അവിടുന്ന് അവന്റെ മേൽ ആവസിച്ചു. യോഹന്നാൻ 1:33. മശിഹായിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ ബലപ്പെടുത്തി. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് കർത്താവ് വ്യക്തമാക്കി. യോഹന്നാൻ 5:30. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് യഹോവയുടെ ദാസൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ തികച്ചെടുപ്പാൻ പരിശുദ്ധാത്മാവിനാൽ താൻ നിറയപ്പെടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 10:38. യേശു കർത്താവ് തന്റെ സ്നാന സമയം മുതൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനും നയിക്കപ്പെട്ടവനുമായിരുന്നു. ലൂക്കോസ് 4:1. മരുഭൂമിയിൽ അവിടുന്ന് പരീക്ഷിക്കപ്പെട്ട അനന്തരം ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. ലൂക്കോസ് 4:14. ദൈവത്തിന്റെ പൂർണ്ണ ശക്തിയോടും അധികാരത്തോടും കൂടിയ പുത്രനായിരുന്നു അവിടുന്നെങ്കിലും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുവാനോ സ്വയം വെളിപ്പെടുത്തുവാനോ കർത്താവ് ആഗ്രഹിച്ചില്ല. അവിടുന്ന് ഒരു സ്ഥാനവും മഹത്വവും തനിക്ക് വേണ്ടി ആഗ്രഹിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി. ഫിലിപ്പിയിലേഖനം 2:5-7. ഈ താഴ്മയുടെ അവസ്ഥയിൽ അവിടുന്ന് സമ്പൂർണമായി തന്റെ പിതാവിലും പരിശുദ്ധാത്മാവിനും ആശ്രയിച്ചു. യോഹന്നാൻ 5:19-30. ദൈവത്തിന്റെ ആത്മാവിനാൽ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. മത്തായി 12:28. ലൂക്കോസ് 11:20. ദൈവിക ശക്തിയുടെ അധിവാസത്തിലുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ തന്നെ അവിടുന്ന് തന്റെ ശുശ്രൂഷ തുടർന്നു. മശിഹായെ കുറിച്ച് പ്രവചിച്ചിരുന്ന ശുശ്രൂഷകൾ നിവർത്തിപ്പാൻ ദൈവമായ കർത്താവിന്റെ ആത്മാവ് തന്റെ മേലുണ്ട് എന്ന് അവിടുത്തേക്ക് അറിയാമായിരുന്നു. ലൂക്കോസ് 4:18-23. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ ആത്മാവിന്റെ പ്രവർത്തനം മാർമികമായ രീതിയിൽ യേശു കർത്താവ് തന്നെത്താൻ ഒരു യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തായല്ലായിരുന്നു. എബ്രായ ലേഖനം 9:14 നാം ഇങ്ങനെ വായിക്കുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നു. യേശുവിന്റെ നിഴലുകളായിരുന്ന സകല യാഗങ്ങളും നിവർത്തിക്കപ്പെട്ടു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ ഏകയാഗമായി അവിടുന്ന് അർപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നു. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനുമുള്ള സമയം വന്നപ്പോൾ ദൈവം അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്തു. അഭിഷേകം പ്രാപിച്ച ആ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. ദൈവത്തിന് സൗരഭ്യവാസനയാഗമായി തീർന്നു. യേശു കർത്താവ് ജനിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അതേ ആത്മാവിന്റെ ശക്തിയിൽ അവിടുന്ന് അർപ്പിക്കപ്പെട്ടു. ദാനിയേൽ 9:24 27 വരെ വാക്യങ്ങൾ. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് അതിപ്രധാനമായ പങ്കാണ് വഹിച്ചത്. Romans 1:4-5, Ephesians 1:20, 1 Petrus 3:18, Romans 8:11, മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള കർത്താവിന്റെ അത്ഭുതകരമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടുവെന്നാണ്. യേശു ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടുവെന്ന് 1 Timothy 3:15 കാണും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് പരിശുദ്ധാത്മാവിനാലാണ് അവിടുന്ന് അവകാശവാദങ്ങൾ വസ്തുവായിരുന്നുവെന്ന് തെളിയിച്ചത്. ആത്മാവ് യേശുവിന്റെ മർത്യശരീരത്തെ ഉയർപ്പിച്ചു എന്ന് മാത്രമല്ല, പ്രാകൃതവും ഭൗമികവുമായ ശരീരത്തെ സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. 1 Corinthians 15:44-45, ഈ രൂപാന്തരം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള അവിടുത്തെ പ്രത്യക്ഷതകളിൽ നിന്ന് വ്യത്യസ്തമാണ്. യോഹന്നാൻ ഈ രൂപാന്തരം സംഭവിച്ചു എന്നുള്ളത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള അവിടുത്തെ പ്രത്യക്ഷതകളിൽ വ്യക്തമാണ്. Johannes 20:19-26, യേശു കർത്താവിന്റെ ഉപദേശങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. കർത്താവിന്റെ ഉപദേശങ്ങൾ ശേഷം ശാസ്ത്രിമാരെ പോലെയും ഉപദേഷ്ടാക്കന്മാരെ പോലെയും ആയിരുന്നില്ല, അവയെല്ലാം ആത്മാവിന്റെ അധികാരത്തോടും ശക്തിയോടും കൂടി ആയിരുന്നു. തന്റെ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ഇടയിലുള്ള 40 ദിവസങ്ങൾ അവിടുന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങൾ ആ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും താൻ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുക്കുകയും ചെയ്തതായി Acts 1:2 നാം വായിക്കുന്നു. അങ്ങനെ ബേദലഹേം മുതൽ സ്വർഗസിംഹാസനം വരെ യേശു ക്രിസ്തുവിന്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒന്നായിരുന്നുവെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു.